മോർക്ക് മോരേഗൻ അരിയെ താഴ്വരയിലായിരുന്നു. യഹോവാഗിദയോനോട് നിന്നോടു കൂടെയുള്ള ജനം അധികമാകുന്നു. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന ഇസ്രായേൽ എന്റെ നേരെ ബോംബ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീതിയുമുണ്ടെങ്കിൽ അവൻ ഗിലയാദ് പർവ്വതത്തിൽ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാലെ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദയോനോട്, ജനം ഇനിയും അധികമാവുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദയോനോട്, പട്ടി നക്കി കുടിക്കുമ്പോൾ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ ഇന്ന് കറിയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെ നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ചുകൊണ്ട് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദയോനോട്, നക്കി കുടിച്ച 100 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രായേലിയരൊക്കെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു. അന്ന് രാത്രി യഹോവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിങ്കിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്നാ നീ കേൾക്കും. അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദാന്യരും ആമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളിയെന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഒരു യവയപ്പം മിദാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു, കൂടാരം വരെ എത്തി അതിനെ തള്ളിമറിച്ചിട്ടു, അങ്ങനെ കൂടാരം വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദാന്യരെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഗിദയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു. എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ഒരു 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു. ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ വീട്ടിൽ നിന്ന് കാഹളം ഊതി യഹോവയ്ക്ക് ഗിദയോനും വേണ്ടി എന്ന് പറയുവിൻ. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളം ഊതി. കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു, 3 കുടവും കാഹളവും ഊതി കുടങ്ങൾ ഉടച്ചു. ഇടത്തു കയ്യിൽ പന്തവും വലത്തു കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദയോനും വേണ്ടി വാൾ എന്നാർത്തു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തരും താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചു കൊണ്ടോടിപ്പോയി. ആ 300 പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തരുടെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബേത് ചിത്താ വരെയും തപത്തിനരികെയുള്ള ആബേൽ മഹാലിയുടെ അതിർത്തി വരെയും ഓടിപ്പോയി. ഇസ്രായേല്യർ നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശേരിയിൽ നിന്നും ഒക്കെ ഒരുമിച്ചുകൂടി മിദാന്യരെ പിന്തുടർന്നു. ഗിദയോൻ എഫ്രയീം മലനാട്ടിൽ എല്ലാവരും ദൂതന്മാരെ അയച്ചു. മിദാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന ബേത് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവന്റെ മുമ്പേ കൈവശമാക്കിക്കൊള്ളി എന്ന് അറിയിച്ചു. അങ്ങനെ തന്നെ എഫ്രയീമാരൊക്കെയും ഒരുമിച്ചുകൂടി ബേത് ബാര വരെ ഉള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരേ സേബ് എന്നീ രണ്ട് മിദ്യാന പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരേബിനെ ഓരോ ബാപ്പാടമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയുള്ള വെച്ചും കൊന്നിട്ട് മിദ്യാന്യരെ പിന്തുടർന്നു. ഓരേബിന്റെയും സേബിന്റെയും തലയോർദാനക്കരെ ഗിദയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ എഫ്രയീമേർ നിയമിതന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനെ അവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്ത് എന്തുണ്ടു? അതേ സേരിന്റെ മുന്തിരി അടുത്തിനേക്കാൾ എഫ്രൈമിന്റെ കാലാപെറുക്കേണ്ടേ നല്ലത്. നിങ്ങളുടെ കയ്യിലല്ലോ ദൈവവും വിജ്ഞാന പ്രഭുക്കന്മാർ ഓരോ ഇതിനെയും സീതിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുണ്ടു എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാങ്കിലെത്തി. അവനും കൂടെയുള്ള 300 പേരും ക്ഷണിച്ചിരുന്നു. അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സുക്കോത്തിലെ നിവാസികളോട് എന്റെ കൂടെയുള്ള പഴജനത്തിന് അപ്പം കൊടുക്കണമേ. അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന്യ രാജാക്കന്മാരായ സേവകിനെയും കൽമുന്നയെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേവകിന്റെയും കൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, ആകട്ടെ, യഹോവ സേവകിനെയും കൽമുന്നയെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാരുകൊണ്ടും തല്ലിക്കീറുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്നു. അവരോട് അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഇത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവർ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നാൽ സേബഹും സൽമുന്നയും അവരോട്, കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 15,000 പേരായ അവരുടെ സൈന്യവും കുർക്കോറിലായിരുന്നു. വാൾവുരി പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും യോഗ്ലയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബഹും സൽമുന്നയും ഓടിപ്പോയി. അവൻ അവരെ പിന്തുടർന്നു. സേബഹ, സൽമുന്ന എന്ന രണ്ട് മിദ്യാന്യ രാജാക്കന്മാരെയും പിടിച്ചു. സൈന്യത്തെ ഒക്കെയും പേടിപ്പിച്ചു, ചെറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിന്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹെഡോസ് കയറ്റത്തിനകത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 70 ആളുകളുടെ പേർ അവൻ എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്നു, ക്ഷീണിച്ചിരിക്കുന്നതിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹനെയും സൽമുന്നയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ച് പറഞ്ഞ്. സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധിപഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നു കളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോരിൽ വെച്ചു കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെ പോലെ ഓരോരുത്തന്റെ അഴകുമാരൻ തുല്യൻ ആയിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിനെ അവൻ, അവർ എന്റെ സഹോദരന്മാർ, എന്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരിക്കുന്നുവെങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ അതിജാതനായ യഥേരിനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാൾ ഊരാതെ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക, ആളെ പോലെയല്ലോ അവന്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയെയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്യരുടെ കയ്യിൽ രക്ഷിച്ചിരിക്കുന്ന ഞങ്ങൾക്കായി രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനും ആകെയില്ല, യഹോവ അത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോടൊന്നും അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇസ്രായേലിയരായിരുന്നുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്ന് അവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു, വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1,700 ശെക്കലായിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലയും കുണ്ടലങ്ങളും മിദ്യാന്യ രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടെ പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും അത് കണിയായി തീർന്നു. എന്നാൽ മിദ്യാന്യ തലവെക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോനോട് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ശെഖേമിലുള്ള അവന്റെ വേപ്പാട്ടിയിൽ അവനൊരു മകനെ പ്രസവിച്ചു. അവനെ അബിമലേഖ് എന്ന് അവൻ പേരിട്ടു. യോവാശിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേലിൽ കൊണ്ട് എഫ്രയീമിൽ അവന്റെ അപ്പനായ യോവേശിന്റെ കലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്നു. ബാൽപെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചത് തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മകളും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ചെയ്തതുമില്ല. അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബിമലേഖ് ശെഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവകുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ പൊരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ശെഖേമിലെ സകല പൗരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ശെഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവന് വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമലേഖിൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ ബാൽദേവീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശെടുത്ത് അവന് കൊടുത്തു. അതിനെ കൊണ്ട് അബിമലേഖ് തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളുടെ കൂലിക്ക് വാങ്ങി. അവർക്ക് നായകന്മാരായി തീർന്നു. അവർ എഫ്രയീമിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരെ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. എന്നാൽ യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിന്റെ ശേഷം ശെഖേമിലെ സകല പൗരന്മാരും മെരുഭോഗൃഹത്തെയൊക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് ശെഖേമിലെ ജ്ഞാപക സമ്പത്തിനരികെയുള്ള കരിവേരത്തിൽ നിന്ന് അരികെ വെച്ച് അബിമലേഖിനെ രാജാവാക്കി. ഇങ്ങനെ ഇതിനെ കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരിസിൻ മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ശെഖീം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒരു വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണമെന്ന് പറഞ്ഞു. അതിനൊരു വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്നു. എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അതിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന് പറഞ്ഞു. അതിന് അതിവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേലാടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേലാടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടി മുൾപ്പടപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കണമെന്ന് പറഞ്ഞു. മുൾപ്പടപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നേരിൽ ആശ്രയിപ്പിൻ, അല്ലെങ്കിൽ മുൾപ്പറപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബിമലേഖിനെ രാജാവാക്കിയതിൽ വിശ്വസ്തയും പരമാർത്ഥതയുമാകുന്നു പ്രവർത്തിച്ചത്. നിങ്ങൾ യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത്? എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിദ്യാർത്ഥന്റെ കയ്യിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരെ 70 പേരെയും മുരുകല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബിമലേഖ് നിങ്ങളുടെ സഹോദരനായിരിക്കൊണ്ട് അവനെ ശെഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്ത് വിശ്വസ്തയും പരമാർത്ഥതയും എന്ന് വരിയിൽ നിങ്ങൾ അബിമലേഖിൽ സന്തോഷിക്കുകയും അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ, അല്ലെങ്കിൽ അബിമലേഖിൽ നിന്ന് തീവ്രപ്പെട്ട് ശെഖേം പൗരന്മാരെയും മിൽഗോഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ. ശെഖേം പൗരന്മാരിൽ നിന്നും മിലോഗൃഹത്തിൽ നിന്നും തീവ്രപ്പെട്ട അബിമലേഖിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ദേരിലേക്ക് ചെന്നു. തന്റെ സഹോദരനായ അബിമലേഖിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമലേഖ് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമലേഖിന് ശെഖേം പൗരന്മാർക്കും തമ്മിൽ ചിത്രബുദ്ധി വരുത്തി. ശെഖേം പൗരന്മാർ അബിമലേഖിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത വാദകത്തിന് പരിഹാരം വരികയും അവരുടെ രക്തം അവരുടെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേ പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖേ പൗരന്മാർ മുകളിൽ മലമുകളിൽ വന്ന് വിരോധമായി പരിഹരിക്കുകാരെയാക്കി. ഇവർ തങ്ങളുടെ സമീപത്തുകൂടി വഴിപോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബിമലേക്കിന് അറിവ് കിട്ടി. അപ്പോൾ യബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുലയറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബിമലേക്കിനെ ശപിക്കുകയും ചെയ്തു. യബേദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബിമലേക്കിനെ നാം ശപിക്കേണ്ടതിനവനാർ? ശേഖേമാർ, അവൻ യെരുബ്ബാലിന്റെ മകനും സെബുൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എന്റെ കൈക്കീഴായിരുന്നുവെങ്കിൽ ഞാൻ അബിമലേക്കിനെതിരെ നീക്കുകളയുകയും അബിമലേക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. യബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബിമലേക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ യബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവേൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു. അങ്ങനെ അബിമലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖേമിനരികെ നാലുകൂട്ടമായി പതിയിരുന്നു. യബേദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കിൽ നിന്നപ്പോൾ അബിമലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്നും എഴുന്നേറ്റു. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെ നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും അതാ പടജനം ദേശമൊക്കെ ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടവും കാശികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തു കൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂലവനോട് നാം അബിമലേക്കിനെ സേവിക്കേണ്ടതിനവനാരെന്ന് പറഞ്ഞു. നിന്റെ വായു ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട അബിമലേക്കിനോട് പടവെട്ടി. അബിമലേക്കിന്റെ മുമ്പിൽ അവർ തോറ്റുപോയി. അവൻ അവരെ പിന്തുടർന്ന് മടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബിമലേക്ക് അരുമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റേന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബിമലേക്കിന് അതിനെ കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി മൂന്നുകൂട്ടമായി ഭാവിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്നു അവരെ സംഹരിച്ചു. പിന്നെ അബിമലേക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്നു പട്ടണത്തിന്റെ പടിവാതിക്കൽ നിന്നു. മറ്റേ കൂട്ടവും രണ്ടു വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്നു അവരെ ശ്രദ്ധിച്ചു. അബിമലേക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് വരുന്നു. പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു. പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പുവിതറി. ശേഖേൻ ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ എന്തരീക്ഷിന്റെ ക്ഷേത്രത്തിൽ കടന്നു. ശേഖേൻ ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുന്നു എന്ന് അബിമലേക്ക് അറിവ് കിട്ടി. അബിമലേക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മതിൽ കയറി. അബിമലേക്ക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തന്റെ പടജനത്തോടെ ഞാൻ ചെയ്ത് നോക്കി, നിങ്ങളും വേഗം അതുപോലെ ചെയ്തിരുന്നു പറഞ്ഞു. ഓരോരുത്തൻ ഓരോ കൊമ്പും വെട്ടി അബിമലേക്കിന്റെ പിന്നാലെ ചെന്ന് പട്ടണത്തിനരികളഞ്ഞു. അങ്ങനെ ശേഖരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബിമലേക്ക് തേബസിയിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയത്തിങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്തുറപ്പുള്ള ഒരു ഗോപുരം ഉണ്ടാക്കിയിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. അബിമലേക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്തു. ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനോട് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരിക്കലിൽ പിള്ള അബിമലേക്കിന്റെ തലയിലിട്ടു. അവന്റെ തലയിലൂടെ തകർച്ചകൾ അഞ്ഞുടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി. അങ്ങനെ അവൻ മരിച്ച അബിമലേക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബിമലേക്ക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകൃത്യം ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖൻ നിവാസികളുടെ സകല പാതകങ്ങൾക്കും ദൈവം അവരുടെ മേൽ വരുത്തി. അങ്ങനെ യെരുബ്ബാലിന്റെ മകനായ യോഥാമിന്റെ ശാപം അവരുടെ മേൽ വന്നു. അബിമലേക്കിന് ശേഷം ദോദാവിന്റെ മകനായ ഹുവാവിന്റെ മകൻ തോല എന്ന ഇസഖാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. എഫ്രയീമിലെ ശാമീരിലായിരുന്നു അവൻ പാർത്തത്. അവൻ ഇസ്രായേലിനത് 23 സംവത്സരം ന്യായാധിപതിയായ ശേഷം മരിച്ചു. ശാമീരിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഗിലെയാദ്യനായ യാഹീർ എഴുന്നേറ്റ് ഇസ്രായേലിന് 22 വർഷ സംവത്സരം ന്യായാധിപനായിരുന്നു. അവന് മുസ്ലിം പുറത്തു കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 ഊരുകളും ഉണ്ടായിരുന്നു. അവർക്ക് ഇതുവരെയും ഹവോത്ത് യാഹീർ എന്ന പേര് പറയുന്നു. അവ ഗിലെയാദ്ദേശത്താകുന്നു. യാഹീർ മരിച്ച് കാമോനിൽ അവനെ അടക്കം ചെയ്ത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്കാൻ ഇഷ്ടമായിട്ടുള്ളത് ചെയ്തു. ബാല വിഗ്രഹങ്ങളെയും അസ്തേര പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീദോന്യ ദേവന്മാരെയും ഗോവാമ്പ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ഫിലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫിലിസ്ത്യരുടെ കയ്യിലും മോരയുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്ന് മുതൽ 18 സംവത്സരം പോളം ഇസ്രായേൽ മക്കളെ യോർദാനക്കരെ ഗിലെയാദ് എന്ന അമോര്യ ദേശത്തെ എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ചു. അമോന്യർ യഹൂദയോടും ബദാന്യനോടും എഫ്രയീം ഗൃഹത്തോടും യുദ്ധം ചെയ്യുവാൻ യോർദാൻ കടന്നു. അതുകൊണ്ട് ഇസ്രായേൽ വളരെ കഷ്ടത്തിലായി. ഇസ്രായേൽ മക്കളെ ഹോയോട് നിലവിളിച്ചു. ഞങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും ബാലവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തത്, ഇസ്രായേലിയർ അമോര്യർ അമോര്യർ ഫിലിസ്ത്യർ എന്നിവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലയോ? സീദോന്യരും അമാലേക്കരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി നിങ്ങൾ എന്നോട് നിലവിളിച്ചു. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചുവെങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, എന്നെ ദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങൾ തെരഞ്ഞെടുത്തുള്ള ദേവന്മാരുടെ നിലവിളിപ്പിൻ, അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രായേൽ മക്കളെ ഹോയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊടുക്കുക. ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഇടയിൽ നിന്ന് അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞു. യഹോവയെ സേവിച്ചു. ഇസ്രായേലിന്റെ അരിഷ്ടതയിൽ നിന്ന് അവന് സഹതാപം തോന്നി. അന്നേരം അമോന്യർ ഒന്നിച്ചുകൂടി ഗിലെയാദിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കൾ ഒരുമിച്ചുകൂടി മിസ്പയിൽ പാളയമിറങ്ങി. ഗിലെയാദിലെ പ്രഭുക്കന്മാരും ജനവും തമ്മിൽ അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവർ ആർ? അവർ ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനാകും എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ഇസ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇസ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇസ്താഹിനോട്, നീ ഞങ്ങൾക്ക് പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞു. അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇസ്താഹ് തന്റെ സഹോദരൻ തോപദേശത്തി എന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇസ്താഹിനോട് ചെന്ന് അവനുമായി സഞ്ചരിച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇസ്താഹിനെ തോപദേശത്ത് നിന്ന് കൊണ്ടുവന്നു ചെന്നു. അവർ ഇസ്താഹിനോട് അമോന്യരോടും യുദ്ധം ചെയ്യേണ്ടതിന് ഇനിയൊന്ന് ഞങ്ങളെ സേനാപതിയായിരിക്കുക എന്ന് പറഞ്ഞു. ഇസ്താഹ് ഗിലെയാദിയരോട്, നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. ഗിലെയാദിലെ മൂപ്പന്മാർ ഇസ്താഹിനോട്, നീ ഞങ്ങളോടുകൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട്, അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കയ്യിലേൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. ഗിലെയാദിലെ മൂപ്പന്മാർ ഇസ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യേ സാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി. ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. അനന്തരം ഇഫ്താഹ് അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടത് എന്നോട് നിനക്കെന്ത് കാര്യമെന്ന് പറയിച്ചു. അമോന്യരുടെ രാജാവ് ഇഫ്താഹിന്റെ ദൂതന്മാരോട് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർണോൻ മുതൽ യോബാക്ക് വരെയുള്ള യോർദാൻ വരെയുള്ള ഏകദേശം എന്റെ ദേശം അടക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്ന് പറഞ്ഞു. ഇഫ്താഹിനെയും അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അവനോട് പറയിച്ചതെന്നാൽ ഇഫ്താഹി പ്രകാരം പറയുന്നു, ഇസ്രായേൽ മോവാബ് ദേശമോ അമോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ഇസ്രായേൽ മിസ്രയേമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് ആദേശിലെത്തി ഇസ്രായേൽ ഏതോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. രാജാവിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചുവെങ്കിലും ഏതോ രാജാവ് കേട്ടില്ല. മോവാബ് രാജാവിന്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു, അവനും സമ്മതിച്ചില്ല. അങ്ങനെ ഇസ്രായേൽ കാദേശിൽ പാർത്തു. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീകൾ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരേ മനസ്സോടും ആത്മാവോടും കൂടിയിരിക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന ഈ കീർത്തനങ്ങളും ഗീതങ്ങളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ പരിപൂർണമായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ ആമുഖമായി സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇപ്പോഴത്തെ ജീവമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ശുദ്രാസന പുരത്തെയും അതുപോലെ തന്നെ ത്രിവേണിമാരെയും ഒക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്കൊരു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ, ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട പി സി ഓറോച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയും വളരെ ആത്മാർത്ഥമായി അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിലും കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ ശുശ്രൂഷ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ. നമ്മുടെ പ്രാർത്ഥനയൊക്കെയും അംഗീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, കുറവുകളുണ്ടെങ്കിലും അതൊക്കെ ശ്രദ്ധേയമാകാതെ അംഗീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തൻ മനസ്സ് കാണിക്കണമേ എന്നുള്ള താഴ്മയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം വളരെ സുപരിചിതമായി കർത്താവിൽ സന്തോഷം അവനൻ്റെ ബലം എന്നാരംഭിക്കുന്ന ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിതത്തിന്റെ യാത്രാമധ്യേയും അസാധ്യമെന്ന് കരുതിയ നിമിഷങ്ങളിലും ഞാൻ നിന്നു തരണമെന്ന് സ്വയം തോന്നിയ നിമിഷങ്ങളിലൊക്കെയും ഞാൻ ഏകനാണെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെയും എനിക്ക് ബലമില്ല, ശക്തിയില്ലെന്ന് രാശിയുടെ തലങ്ങളിലേക്ക് വീഴുന്ന ഘട്ടങ്ങളിലൊക്കെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ നയിക്കും നടത്തും എന്നുള്ള ഉറപ്പുള്ള സ്ഥലം ഓരോ നിമിഷവും നന്മയിൽ ചുവടുവെക്കാൻ തക്കോണം നമ്മളെ ശക്തീകരിക്കുന്നു, സഹായിക്കുന്നു. ആ ഒരു ദൈവസാന്നിധ്യ ബോധം നമ്മളെ വിളിച്ചോതുന്ന ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം.
കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാടിൽ പാർക്കുന്ന അവനൻ ബലം, അവനൻ്റെ Allah
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രീകൃഷ്ണ കൃപ പറഞ്ഞറിയുമേ നിനക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിച്ച് അന്നോൾ വർദ്ധി സായിലാക്കി വലവനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പനയെ ഞങ്ങളെ നീക്കുകയും ഭാഗ്യമുള്ള ജീവിതത്തിൽ നിന്ന് വീഴുകയും വർദ്ധി സായലിനെ തളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദീർഘേശ്വരനെ പറഞ്ഞയച്ചു. അന്ധകാരത്തിൽ മരണത്തിൽ വരുന്നവരായ ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവ് ദൈവമായി യേശുമിശിഹ ഉദിച്ചു. അവൻ പരിശുദ്ധായിൽ നിന്നും നിശ്ചിത കനിമറിയാവിൽ നിന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന് വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവ് ഏതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു? കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. നീ സമാധാനത്തിന്റെ രാജാവാകയാൽ ആദിയോന്തമില്ലാത്തതിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കുമാറാക്കണമേ. പല അഹമാരാൽ സുശിക്ഷിക്കപ്പെട്ട സന്തോഷം കൊണ്ടും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിറയ്ക്കണമേ. എന്നാൽ നീ സകല സന്തോഷങ്ങൾക്കു മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്കു മേലായുള്ള പ്രകാശവും ആകുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്നാൽ നിന്റെ ഒരു നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങളിൽ ബലപ്പെടരുതേ. ഞങ്ങളുടെ കർത്താവേ, സർവപരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ നീ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്റെ വിശുദ്ധകൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിനും പുണ്യത്തിനും വിശുദ്ധിയിലും സമാധാനത്തിനും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. ആയതേവിമാതാവിസുമറിയാമിന്റെയും സർവശുദ്ധന്മാരുടെയും സ്തുതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നമുക്ക് തന്ന ഈ ശ്രേഷ്ഠമായ അവസരത്തെ അവർ ദൈവത്തെ സ്തുതിക്കാം. തന്നിരിക്കുന്ന ഈ അവസരങ്ങൾ ദൈവകൃപ പോലെ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ശരീരങ്ങളെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വാസ്തവത്തിൽ പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉപകാരിക്കുന്നതിന്റെ പിന്നിൽ ദൈവാത്മാവിന്റെ ഒരു ശക്തമായ പ്രചോദനമുണ്ട്. എപ്പോഴും ആ ഒരു പ്രചോദനത്തിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാനും ദൈവശബ്ദം കേൾപ്പാനും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളോട് പറയത്തക്കവണ്ണം അവരുടെ സ്പർശനം നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടാകാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ 42 സങ്കീർത്തനം 6 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷകനും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ആത്മാവ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നു. ഞരങ്ങുന്ന ആത്മാവിനോട് ദൈവാത്മാവ് പറയുന്ന ഒരു സംഗതിയാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഏത് മാനസിക നൊമ്പരങ്ങളിൽ കൂടി കടന്നുപോകുന്ന മനുഷ്യരാണെങ്കിലും ഏത് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുമ്പോൾ എന്തെന്നറിയാത്ത ഒരു ബലവും ഒരു ശക്തിയും വാക്കുകൾക്ക് അതീതമായ ഒരു ഒരു ആത്മീയ ശക്തിയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ കൂടി വ്യക്തമാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഓരോ കൂട്ടായ്മകളും നമ്മളെ ആ ഒരു കൊണ്ടെത്തിക്കേണ്ടത് ആ ഒരു ആഴമായ വിശ്വാസത്തിലേക്കും ആഴമായ ബോധ്യത്തിലേക്കുമാണ്. അവന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു. ജീവിതത്തിന്റെ ഏത് അവസരത്തിലും ദൈവം എന്റെ മുഖപ്രകാശകനും എന്റെ രക്ഷകനും അവൻ എന്നെ നയിക്കുന്നവനുമാകുന്നു എന്ന് പറയത്തക്ക വണ്ണം നമ്മുടെ ഈ കൂട്ടായ്മകളും അല്ലെങ്കിൽ കൂട്ടായ്മയിൽ കൂടി നമ്മൾ ലഭിക്കുന്ന വചനങ്ങളും ഒക്കെ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പി സി യോറച്ചന. പി സി യോറച്ചനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് മറ്റ് വൈദികരുടെ ഒന്നും സാന്നിധ്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഈ സമയത്തും പ്രാർത്ഥനയുടെ ഒരു മണിക്ക് മുമ്പ് അച്ഛനോട് വിളിച്ച് പറഞ്ഞാലും അച്ഛന്റെ സാന്നിധ്യവും സാന്നിധ്യത്തെക്കാൾ ഉപരി അച്ഛന്റെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ആഴമായ ചിന്തകളൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഡിട്രോയിറ്റിൽ നിന്നുമാണ് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും വിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 19-ാമത്തെ ഗീതം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ അനവരതമായ നൽവരങ്ങളിൽ കൂടി ഞങ്ങൾക്ക് വാദം തുറന്നു തരണമേ എന്ന് നമ്മളെ ഓർപ്പെടുത്തുന്ന ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിനായിട്ട് കാതോർക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം. ഗർഭധാരണത്തിനായി പ്രിയ പി സി ഉറച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അനുതിരുനാമം ഓർത്തപ്പെടുമാറാകട്ടെ. പന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അച്ചിരിക്കുന്നവരെ, ബുധനാഴ്ച തോറുമുള്ള നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനേകർക്ക് ആശ്വാസമായി തീരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകര വിവിധ ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെ, കണ്ണുനീരോടെ ഈ തിരുവചന കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും അനേകർക്ക് വിവിധ അനുഗ്രഹങ്ങൾ അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാളുപരി നമ്മളെ അനുതാപത്തിലേക്കും മനസാന്തരത്തിലേക്കും നയിക്കുവാനും നമ്മുടെ ജീവിതം കുറച്ചുകൂടി ആത്മീയ നിറവോടുകൂടി ദൈവസ്നേഹ സമർപ്പിക്കുവാനുമുള്ള അവസരങ്ങളായി ഈ അവസരങ്ങൾ മാറുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയും കൂട്ടായ്മയും നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പെന്തക്കോസ്തി കാലഘട്ടമാണല്ലോ തുടർന്നുള്ള 10-11 ആഴ്ചകളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ലഭിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ യോഹന്നാനുസരശേഷം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട കാര്യം തീർച്ചയായിട്ടും പാപം, നീതി, ന്യായവിധി ബോധമാണ്. അത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. പാപബോധം ഉണ്ടാകുമ്പോൾ, ദൈവനീതിയെ പറ്റി ഓർക്കുമ്പോൾ, നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നുള്ള ബോധ്യം ഉള്ളിൽ വരുമ്പോൾ നമ്മളെ അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായി തീരും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വചന കൂട്ടായ്മകളെല്ലാം അതിന് മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബഹുമാന പുത്രരാജേഷൻ വളരെയേറെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓരോ ബുധനാഴ്ചയും ഓരോ വൈദികരെയും കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. മാസത്തിൽ ഒന്നുപോലും എനിക്കൊരു അച്ഛനെ ഒരു ക്ലാസ്സിന് വേണ്ടി കണ്ടെത്താനായിട്ട് ഞാൻ വൈദിക സംഘത്തിന്റെ ശുശ്രൂഷക്കാരെന്നുള്ള രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയും അതിനുവേണ്ടി, പക്ഷെ അച്ഛൻ വളരെ താല്പര്യത്തോടുകൂടി അത് ചെയ്യുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരും, അവിടെയുള്ള എല്ലാ ട്യൂഷനിലുള്ള അച്ഛന്മാരൊക്കെ കയറ്റങ്ങൾ അവിടെ നിന്ന് നൽകുകയും ദ്രാസനത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ എല്ലാവരും തങ്ങളാവും വിധം ഉള്ള സഹായങ്ങൾ നൽകി, ഇവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നവര് അങ്ങനെയുള്ള കൈത്താങ്ങലുകൾ നൽകുകയൊക്കെ ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കാം. ഈ കൂട്ടായ്മ തുടർന്നും അനുഗ്രഹീതമായി മുൻപിലേക്ക് പോകുവാൻ ദൈവമുടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ബലഹീനനായി എനിക്ക് വീണ്ടും ഒരു അവസരം വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഭക്തിയോടുകൂടി നിൽക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുകയും അവസരം നൽകി അച്ഛനോടുള്ള സ്നേഹം ആദ്യമേ അതിനെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവം ഈ വചന കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് കണ്ണുനീരിന്റെ കാരണങ്ങളോടുകൂടി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്കെല്ലാം സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 13-14 വാക്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചരണപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഞാന് കുറെയേറെ നാളുകളായിട്ട് ഈ തിരുവചനത്തിൽ പറയുന്ന അങ്കികളെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് 1-2 ആശയങ്ങൾ മാത്രം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് ദിവസം ശരണപ്പെടുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കണം, അങ്ങനെ വേണം നമ്മുടെ വിശുദ്ധിയുടെ പൂർത്തീകരണം. വെളിപാട് പുസ്തകം തീർച്ചയായിട്ടും നമുക്കറിയാം, അതിന്റെ നമ്മളിപ്പോ ഇവിടെ പ്രീ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ആക്ച്വലൈസേഷൻ ആണ് വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങൾ. അതിന്റെ ഒരു ഒരു പ്രീ ടെസ്റ്റ് ആണ് നമ്മളിപ്പോ സഭാജീവിതമായിട്ട് ഇവിടെ അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ച് വിശുദ്ധിയോടും മണ്മയോടും കൂടിയുള്ള അങ്കിയും കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലണം എന്നുള്ളതാണ്. ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കുക, ഈ രണ്ട് ആശയങ്ങളും കൂടി ചേർത്ത് ചിന്തിക്കാനായിട്ടാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കുന്നവര് മഹാകഷ്ടത്തിൽ നിന്ന് വരുന്നവരായിരിക്കും. നമ്മുടെ ഈ അങ്കികൾ പലപ്പോഴും ചില കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. ഞാൻ ഈ സബ്ജക്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി തിരുവചനത്തിൽ എത്രയോ ശ്രേഷ്ഠമായിട്ട് ഓരോ കാര്യങ്ങളും എന്നുള്ളത്. ധാരാളം നിലയങ്കികളെ പറ്റിയും ഗാർമെന്റ്സിനെ പറ്റിയും വെസ്റ്റ്മെന്റ്സിനെ പറ്റിയും ഒക്കെ തിരുവചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നുവെങ്കിലും രണ്ടു മൂന്ന് വാക്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഇന്നത്തെ ഈ പ്രഭാവ സമയത്തിൽ ദൈവത്തിൽ ശരണപ്പെടുന്നത്. നമ്മൾ കാണുന്ന ഒരു അങ്കി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 37 അധ്യായം 3 വാക്യത്തിൽ യാക്കോബ് തന്റെ മകനായിരിക്കുന്ന ജോസഫിന് നൽകുന്നതായ ഒരു അങ്കി കാണുന്നുണ്ട്. 37 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു, അവനൊരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് ജോസഫിനെ അധികം സ്നേഹിച്ചു, ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അങ്ങനെ പിതാവിന്റെ സ്നേഹാതിരേഖത്താൽ ലഭിച്ച ഒരു നിലയങ്കി ജോസഫ് ധരിച്ചിരിക്കുകയാണ്. എന്നാല് 23 വാക്യം ആകുമ്പോഴ് നമുക്കറിയാം ജോസഫിന്റെ ജീവിതവും പശ്ചാത്തലവും നമുക്കറിയാമല്ലോ. ദർശനങ്ങൾ കാണുന്നതുകൊണ്ട് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്ന ഒരു കാര്യം, സഹോദരങ്ങളുടെ ഇടയിൽ വളരെയേറെ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും ജോസഫ് മാറുകയാണ്. ഈ സഹോദരങ്ങൾ ജോസഫിനെ പിന്നീട് പൊട്ടക്കിണറ്റിലിടുന്ന സമയം, അതിന് 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ നമ്മളത് മനസ്സിലാകുന്നു. ഇവര് സഹോദരന്മാരുടെ അരികിലേക്ക് ജോസഫ് വരുന്ന സമയം അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുൻപേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. രൂപേൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു, അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള കുഴിയിൽ അവനെ ഇടുവിനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ കൊല്ലണ്ട, കുഴിയിലിട്ടേക്കാൻ പറഞ്ഞു. ജോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്തൊരു കുഴിയിലിട്ടു. നിലയങ്കി ഊരി കുഴിയിലിട്ടു. എന്താ വെളിപാട് പുസ്തകത്തിൽ വായിച്ചു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, പക്ഷെ തങ്ങളുടെ അങ്കികൾ അവരെ കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി ഒളിപ്പിച്ചു. ഇപ്പൊ നിലയങ്കി ധരിക്കുന്നവര് മഹാകഷ്ടതകളിലൂടെ പോയിട്ട് വരും. പിതാവ് വളരെ സ്നേഹത്തോടുകൂടി നൽകിയിരിക്കുന്ന നിലയങ്കി ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകും എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അങ്കികളുണ്ട്, അത് ശ്രേഷ്ഠമായിട്ട് സൂക്ഷിക്കുവാൻ തോന്നണം. നമ്മുടെ ദൈനംദിനമായിരിക്കുന്ന ജീവിതത്തിൽ അനേക കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ജോസഫിന്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഫ്രം പിറ്റ് ടു പ്രിസൺ ദെൻ ടു പാലസ്, കുഴിയിൽ നിന്ന് ജയിലിലേക്കും അവിടുന്ന് കൊട്ടാരത്തിലേക്കും മാറി ജോസഫ് ദൈവനമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും ജോസഫിന്റെ ജീവിതത്തിൽ കൊടുത്തു. അങ്ങനെ മിസ്രയീമിലേ ഭരണാധികാരിയായിട്ട് ഈ ഫറവോൻ ജോസഫിനെ വാഴിക്കുന്ന സമയം നമ്മൾ വായിക്കുന്നു. 41 അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ ജോസഫിനെ പറ്റിയുള്ള വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. ജനസിസ് ചാപ്റ്റർ നമ്പർ 41 വേഴ്സ് നമ്പർ 38 ഓൺവേർഡ്സ്, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തിനുമില്ല, നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ശ്രേഷ്ഠമായ പദവിയിലേക്ക് ജോസഫിനെ ഉയർത്തി. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം, 41-ാം വാക്യം 41-42 വാക്യങ്ങൾ, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ ജോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിന്റെ കൈക്കിട്ടു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു, തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവി എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. നോക്കൂ, തന്റെ കയ്യിലെ തന്നെ മുദ്ര മോതിരം ഊരിക്കൊടുക്കുകയും. എന്നാൽ പിന്നീട് പറഞ്ഞൊരു വാക്യമാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്. അവൻ നേർമ്മയുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു. പ്രിയമുള്ളവർ, ഞാൻ ഈ രണ്ട് കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കി. അവൻ കുഴിയിലേക്ക് പോകുമ്പോൾ അപ്പൻ വളരെ സ്നേഹത്തോടുകൂടി കൊടുത്ത വസ്ത്രം നിലയങ്കി നഷ്ടപ്പെട്ടു. ഇന്ന് അവൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവനമ്പുരാൻ അവനെ അത്രമാത്രം ഉയർത്തിയപ്പോൾ ഒരു നേർമ്മയുള്ള വസ്ത്രം, ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു വെളുത്ത വസ്ത്രമായിരിക്കും. മഹാകഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ തനിക്ക് ലഭിച്ച വളരെ പിതാവ് വളരെ സ്നേഹത്തോടുകൂടി തനിക്ക് നൽകിയ അങ്കി, അത് നഷ്ടപ്പെട്ടു പോയ ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ ഈ ഏടുകളെല്ലാം എടുത്തു നോക്കിയാൽ ധാരാളം വൈതരണികളിലൂടെ ഓരോ ഇടങ്ങളിലും ജയിലിലായിരുന്നപ്പോഴും ഒക്കെ വളരെ വളരെ പ്രയാസത്തിലൂടെ പോയ ഒരുവൻ നോക്കൂ, ഇവിടെ എല്ലാ മേലധികാരങ്ങളും ലഭിച്ച് ശ്രേഷ്ഠമായി അങ്കി തിരികെ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുക. വെണ്മയുള്ള നേർമ്മയുള്ള അങ്കി തിരികെ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മുട്ടുകുത്തുവീൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കുന്നു ബാക്കി എല്ലാവരും മിസ്രയീമിലുള്ള ഇവനെ പകയ്ക്കുവാൻ വേണ്ടി കൂട്ടുനിന്ന സ്ത്രീ ഉൾപ്പെടെ എല്ലാവരും ഇവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അത്ര ഉന്നതമായ പദവിയിലേക്ക് ജോസഫിനെ ദൈവം ഉയർത്തി. പക്ഷേ സഹോദരന്മാരെ കാണുമ്പോൾ ഈ അങ്കി തിരികെ ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം കൂടിയുണ്ട്. 42:24, 43:30, 45 ഒന്നു മുതലുള്ള ആ വാക്യങ്ങൾ ഇവിടെ എല്ലാം പരിശോധിച്ചാൽ ഈ സഹോദരന്മാരെയൊക്കെ കണ്ടിട്ട് പല പ്രാവശ്യം ജോസഫിന് വളരെയേറെ പ്രയാസമുണ്ടാകുന്നുണ്ട്. പക്ഷേ അവനൊരു വിദ്വേഷവും ഒരു പകയും ഒന്നും വെക്കാതെ, ഒരു വാക്കുപോലും അവനോട് മറുപടി പറയാതെ അവൻ പൊട്ടിക്കരയുന്നതായിട്ടാണ് ഈ അധ്യായങ്ങളിൽ 42, 43, 45 മൂന്ന് പ്രാവശ്യം തിരുവചനം പ്രത്യേകം എഴുതി വെച്ചേക്കുന്ന പൊട്ടിക്കരഞ്ഞു. അവൻ ആരോടും ഒന്നും പറയുന്നില്ല. നമ്മൾ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുമെങ്കിൽ അതറിയുന്നവനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്നിട്ട് ഈ സഹോദരന്മാരോട് ജോസഫ് പറയുന്നതായ കാര്യം, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു എന്ന് പറയാൻ ജോസഫിന് സാധിച്ചു. അതുകൊണ്ട് ആ ഫറവോൻ പറഞ്ഞ, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നിലയങ്കികൾ നമുക്കത് തിരികെ ലഭിക്കണം. അത് ക്ഷമയിലൂടെ, കഷ്ടതാസഹനത്തിലൂടെ ആ നിലയങ്കി തിരികെ പിടിക്കുവാനും അതിന് യോഗ്യമായ ഫലം കായ്ക്കുവാനും ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു നിലയങ്കി, കഷ്ടത അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ നിലയങ്കി നമ്മൾ കാണുന്നത് ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. 1 Samuel 15:27 ആ സംഭവം നമ്മൾ വായിക്കുന്നത്. ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 Samuel 15:27 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ശമുവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമുവേൽ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ അവൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ശൗൽ രാജാവിനെയാണ്, ആദ്യത്തെ രാജാവായ ശൗൽ. ശൗല് അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ആ നിലയങ്കി കീറിപ്പോയി. ജോസഫിന്റെ നിലയങ്കി സഹോദരന്മാർ ഊരി മാറ്റിയതുപോലെ ശമുവേലിന്റെ നിലയങ്കി കീറിപ്പോയതായിട്ട് കാണുന്നു. അപ്പൊ ശമുവേല് ഈ നിലയങ്കി ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. 1 Samuel 2:18 നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാ ഈ നിലയങ്കി ശമുവേലിന് ലഭിച്ചതെന്ന്. ശമുവേൽ കുഞ്ഞായിരിക്കുമ്പോഴ് ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവന് നേർന്നാണല്ലോ ഉണ്ടായത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ജാഗരിച്ചുണ്ടായ പൈതല ഏലി പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഉള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 18 വാക്യം, 2 Samuel 2:18. ശമുവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തര യാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കാം. ജോസഫിനെ കുഞ്ഞായിരുന്നപ്പം അവന്റെ അപ്പൻ വളരെ സ്നേഹത്തോടുകൂടി ഒരു നിലയങ്കി കൊടുത്തു. ആ നിലയങ്കിയാണ് സഹോദരന്മാർ അത് ഊരിക്കളഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ശമുവേൽ പ്രവാചകന് അമ്മ കൊടുത്ത നിലയങ്കി അത് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വളരും തോറും അമ്മ കൊടുത്തു എന്നുള്ള ഒരു ഒരു സിഗ്നിഫിക്കൻസ് മാത്രം അവിടെ കാണാം. പിന്നീട് അമ്മയുടെ സ്നേഹമായി നമുക്ക് ആ നിലയങ്കിയെ കാണാം. അത് പക്ഷേ പ്രവാചകനായി കഴിഞ്ഞിട്ടും ആ നിലയങ്കികൾ മാറി മാറി വന്നു. പക്ഷേ അമ്മയുടെ സ്നേഹം മാറുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിലൂടെ ലഭിക്കുന്ന നിലയങ്കി അത് കീറിക്കളയുകയാണ് ശൗൽ രാജാവ്. ഇവിടെ നമ്മൾ വായിക്കുന്ന സംഭവം ഈ സൗൽ രാജാവ് ഇത് കീറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പ്രവാചകൻ അവനോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്, അത് കീറിപ്പോയി. ശമുവേൽ അവനോട് യഹോവ ഇന്ന് ഇസ്രയേലിന്റെ രാജ്യത്വം നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രയേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുദപിക്കുകയുമില്ല, അനുദപ്പിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ശമുവേലിന്റെ അങ്കി കീറിക്കളഞ്ഞ ശൗലിന്റെ രാജസ്ഥാനമാണ് പിന്നീട് കീറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് നമ്മൾ പരിശോധിച്ചാൽ ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ശൗല് എന്തുകൊണ്ട് ഈ രാജസ്ഥാനം ശൗലിന് നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൂടെ കണ്ടിട്ട് അടുത്ത ആശയത്തിലേക്ക് നമുക്ക് പോകാം. ഈ 15-ാം അധ്യായത്തിൽ ശൗൽ രാജാവിനോട് ശമുവേൽ പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്ന ഒരു കൽപ്പന നമ്മൾ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ശമുവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചു അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കിക്കളാക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയെയും സംഹരിച്ചു കളയുക. അങ്ങനെ അമാലേക്കരോട് പ്രതികാരം ചെയ്യുവാൻ യഹോവ പറഞ്ഞു കൊടുക്കുക, അമാലേക്കരെ നിർമൂലമാക്കി കളയണം, അതിനകത്തൊന്നും എടുത്തു വെച്ചേക്കരുത്, സൂക്ഷിച്ചു വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ 9-ാം വാക്യം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ശൗലും ജനവും അവരങ്ങനെ അമാലേക്കരെ സംഹരിക്കുകയാണ്. വാളിന്റെ വായത്തലിയാൽ അവരെ ജീവനോട് പിടിച്ച് ജനങ്ങളെ ഒക്കെ നിർമൂലമാക്കി കളയുന്നു. എന്നാൽ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും, ആഗാഗ് എന്ന് പറയുന്ന അവരുടെ ദേവനാണ്, ആട് മാട് തടിച്ച മൃഗ എന്നിവയിൽ മേത്തരമായവയൊക്കെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സിലാതെ ജീവനോടെ സൂക്ഷിച്ചു, ഹീനവും നിസാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. കണ്ടോ, അപ്പൊ യഹോവയുടെ കൽപ്പനയെ ധിക്കരിച്ചു. യഹോവ കൊടുത്ത കൽപ്പന ശമുവേൽ പ്രവാചകനിലൂടെയല്ലേ കേട്ടത്, അതുകൊണ്ട് ശൗല് അത്രയും വലിയ പ്രാധാന്യം അതിന് കൊടുത്തില്ല. തന്റെ പ്രവാചകനായിരിക്കുന്ന ശമുവേലിലൂടെ ദൈവം തമ്പുരാൻ കൊടുത്ത ശ്രേഷ്ഠമായ കൽപ്പനയെ ശൗല് ധിക്കരിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ശൗലിന്റെ ഏറ്റവും വലിയ തിന്മ. പിന്നീട് 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിന്നെ ശമുവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടു, നോക്കിയ കള്ളത്തരം പറയുന്ന കണ്ടോണം. ഈ ശമുവേൽ വരുന്നത് കണ്ടുകൊണ്ട് ശൗല് പറയുക, അവനെ അങ്ങ് അനുഗ്രഹിക്കുക, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ കൽപ്പന കൊടുത്ത് സകലത്തെയും നിർമൂലമാക്കണമെന്ന, പക്ഷെ ഇവിടെ നിസാരമായവയെ മാത്രം നിർമൂലമാക്കുകയും ഉത്തമമാണെന്ന് തങ്ങൾക്ക് തോന്നിയവയൊക്കെ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശമുവേലിനെ ദീർഘമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ 14-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് ശമുവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്തോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, യഹോവയുടെ കൽപ്പനയെ ധിക്കരിച്ച് ആടുകളെയും കാളകളെയൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്കുക, സകലതും ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഈ ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കറയും എന്നേലും പുറത്തു വരും, എന്നെങ്കിലും പുറത്തു വരും. ഈ ആടിനെയും കാളകളെയും ഒന്നും നമുക്ക് അധികം ഒളിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ കൽപ്പനയെ ധിക്കരിച്ച് എന്തെല്ലാം തിന്മകൾ, അത് ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ, അത് മറനീക്കി പുറത്തു വരുന്ന, അത് തന്നെ നമുക്ക് വേണ്ടി പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന ഒരു സമയമുണ്ടോ എന്നുള്ളത് ഓർത്തോളണം. ശൗലിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം, ശമുവേലിന്റെ അങ്കി കീറിക്കളഞ്ഞു എന്ന് വെച്ചാൽ ശൗലിന്റെ രാജ്യത്വം കീറിപ്പോയത് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് കാണാവുന്നത്, എങ്ങനെയായിരുന്നു ഈ ശൗലിന്റെ അന്ത്യം എന്നുള്ളതും കൂടി ശമുവേലിന്റെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും അവസാന ഭാഗവും ആദ്യ ഭാഗവും കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ശൗലിന്റെ അവസാനം നമ്മൾ കാണുന്നത് 31-ാം അധ്യായത്തിൽ, 1 ശമുവേൽ 31-ാം അധ്യായത്തിലാണ്. എന്നാൽ ഫെലിസ്തീർ, 1 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ ഫെലിസ്തീർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രയേലിയർ ഫെലിസ്തീരുടെ മുമ്പിൽ നോടി ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് നിഹതന്മാരായി വീണു. ഫെലിസ്തീർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്തീർ ഷൗലിന്റെ പുത്രന്മാരായ ജോനാഥാൻ, അബീനാദാബ്, മെൽക്കിഷുവ എന്നിവരെ കൊന്നു. എന്നാൽ പട ഷൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടിവെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ഷൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സു വന്നില്ല. അതുകൊണ്ട് ഷൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ആത്മഹത്യ ചെയ്യുകയാ ഷൗല്. ഒരു വാൾ പിടിച്ച് സ്വയം ആയുധവാഹകനോട് പറഞ്ഞു കൊല്ലാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലാതിരിക്കെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് അടുത്ത വാക്യത്തിൽ ഷൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാണ് പിന്നീട് അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ഈ അതിന്മേൽ വീണു എന്നുള്ളതിനും ഷൗൽ മരിച്ചു എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ ഷൗൽ മരിച്ചു എന്ന് ആയുധവാഹകൻ കണ്ടു എന്നുള്ളതിനും ഇടയ്ക്ക് ഒരു പോസ് ഉണ്ട്. ഒരു ഒരു പീരിയഡ് ഉള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഒരു അല്പം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്ത് വേറെ കുറച്ച് ഏറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്, നേരിട്ട് വാളിലേക്ക് വീണപ്പോൾ ഉടനെ മരിക്കുകയായിരുന്നില്ല. അതിന്റെ വിശദീകരണം രണ്ടാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പലരും ഈ വിഷയം പഠിക്കുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് പലർക്കും. സ്വയം മരിച്ചു എന്ന് പറയുന്നു, എന്നാൽ അടുത്ത അധ്യായം പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വിശദീകരണം കാണുന്നു. രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ദാവീദിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ ഈ ഈ യുദ്ധം നടക്കുന്നിടത്തു നിന്ന് ഓടി വരുന്നുണ്ട്. ദാവീദിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്ന കാര്യം രണ്ട് ശമുവേൽ ഒന്നാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം, 1 മുതലുള്ള വാക്യം ഉണ്ട്, അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട് 5 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. വർത്തമാനം കൊണ്ടുവന്ന ബാലിക്കാരനോട് ദാവീദ്, ഷൗലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാലിക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ഷൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്ന് അടുക്കുന്നതും കണ്ടു. അവൻ പിറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു. അടിയൻ ഇതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരാകുന്നു എന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയോട് ശേഷം അവൻ ജീവിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ അടുത്തിവിടെ യജമാന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, വാർത്തയും കൊണ്ടുവന്ന ഒരു അമാലേക്കൻ, ഈ ഷൗല് ഈ വാളിന്മേൽ വീണിട്ട് തന്റെ ജീവൻ മുഴുവൻ അതിലിരിക്കുകയാ, പരിഭ്രമം പിടിച്ചിരിക്കുകയാ. ഈ അമാലേക്കനോട് പറഞ്ഞ് എന്നെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ അമാലേക്കൻ വെട്ടിക്കൊന്നിട്ട് അതിന്റെ അടയാളവുമായിട്ട് ദാവീദിന്റെ അരികിൽ വന്നിരിക്കുന്നത്. അപ്പം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലെ വിശദീകരണത്തിന്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നത് ഇവിടെയാ. അങ്ങനെയാണ്, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു, ചത്തില്ല. അമാലേക്കൻ വെട്ടിക്കൊന്നു. ആരായി അമാലേക്കൻ? നേരത്തെ എന്തിനെ നിർമൂലമാക്കി കളയണമെന്ന് പറഞ്ഞു. ഷൗല് എന്തിനെ ജീവനോടെ ശേഷിപ്പിച്ചു? അതാ അമാലേക്കൻ. ഷൗല് ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്ത വലിയ തെറ്റ് ആ കാളകളുടെ കരച്ചിലും കാളകളുടെ മുക്രയും ആടുകളുടെ കരച്ചിലും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ അമാലേക്കൻ നിർമൂലമാക്കി കളയണമെന്ന് പറഞ്ഞതാ. ശേഷിപ്പിച്ചത് കൊണ്ട് ഇവന്റെ തന്നെ ജീവൻ എടുക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് ശമൂവേലിന്റെ അങ്കി ഷൗല് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷൗലിന്റെ രാജസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ ഷൗലിന്റെ ഇഹലോക വാസത്തിൽ നിന്ന് തന്നെയും കീറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടതായ 2-3 കാര്യങ്ങൾ, സമയം അല്പം മുന്നോട്ട് പോകുന്നതുകൊണ്ട് അധികം വിശദീകരണങ്ങൾ കൂടാതെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടാം. പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ കാണുന്നതായ അങ്കി വെളിപാട് പുസ്തകം 1 അധ്യായം 13-ാം വാക്യം, 6-ാം അധ്യായം 11-ാം വാക്യം, 7-ആം അധ്യായം 9-ാം വാക്യം നമ്മുടെ തീമായിരിക്കുന്ന 7-ാം അധ്യായം 13-14 വാക്യങ്ങളിലൂടെയെല്ലാം യേശുക്രിസ്തുവിനെ വിശദീകരിക്കുമ്പോൾ, ആദർശനങ്ങൾ കാണുമ്പോൾ, നിലവിളക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി നിൽക്കുന്നു എന്നുള്ള വിശദീകരണം മുതൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരെ പറ്റിയുള്ള വിശദീകരണം വരെ ഒക്കെ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ദൈവം പറയാൻ ഒരു അങ്കി നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, അത് വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, ദൈവത്തിന്റെ കൽപ്പന ഷൗലിനെ പോലെ ലംഘിച്ചു. ആദ്യം മാതാപിതാക്കൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതിന് ശേഷം ഉള്ള സംഭവം നമ്മൾ കാണുകയാണ്. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, അതായത് ഫലം പറിച്ചു തിന്നതിന് ശേഷം. ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മൂന്നാം അധ്യായം ഏഴാം വാക്യം, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എട്ടാം വാക്യത്തിൽ വായിക്കുന്നത്, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. അവർ സ്വയം അവരുടെ നഗ്നത മറയ്ക്കാനായിട്ടൊരു വസ്ത്രം, ഒരു അങ്കി ഉണ്ടാക്കുക, അത്തിയിലയും കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി. വെയിൽ ആറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്, വെയിൽ ആറിയപ്പോൾ യഹോവ വന്നു എന്ന് പറഞ്ഞാൽ അത്തിയില കൂട്ടിത്തുന്നിയത് വെളുപ്പിനെ ആയിരിക്കാം. എന്നിട്ട് ഈ ഉച്ചയ്ക്ക് നല്ല വെയിലടിച്ചപ്പം തീർച്ചയായിട്ട് നമുക്കറിയാം ഈ അത്തിയില ഉണങ്ങിപ്പോയി, അത്തിയില ഉണങ്ങിപ്പോയി. അതുകൊണ്ട് ദൈവനമ്പുരാൻ ഒരു കാര്യം ചെയ്തു, ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ ഉണങ്ങിന് ഉറപ്പ് പറയാൻ കാര്യം ഇരുപത്തിയൊന്നാം വാക്യം മൂന്നാമത്തെ 21-ാം വാക്യം, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം പറഞ്ഞടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ അത്തിയിലയും കൊണ്ടൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് അങ്കി ഉണ്ടാക്കിയിട്ടാലേ അതൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി എന്ന് നമ്മൾ കാണുക. ഇശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാവുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിന്മ ചെയ്തതിനു ശേഷം സ്വയം ചില അങ്കികൾ ഉണ്ടാക്കി നമ്മുടെ നഗ്നതയെ മറയ്ക്കാമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഭയങ്കര പോഷത്തരവാണ്. ദൈവം തരാതെ നമുക്കൊന്നുമില്ല. ഈ ദൈവം കൊടുക്കുന്നത് ഒരു തോൽ കൊണ്ടുള്ള ഉടുപ്പ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തോൽ കൊണ്ടൊരു അങ്കി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരു കുഞ്ഞാട് അവിടെ അറുക്കപ്പെടണം. ഒരു കുഞ്ഞാട് അറുക്കപ്പെടാതെ ഒരു തോലെടുക്കാനായിട്ട് അവിടെ പറ്റത്തില്ല. അതുകൊണ്ട് ഏതെന്റെ പ്രതീക്ഷയിൽ എന്റെയും നിങ്ങളുടെയും നിത്യമായിരിക്കുന്ന നഗ്നതയെ മറയ്ക്കുവാൻ വണ്ണം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ അങ്കിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ വസ്ത്രം. ആ കുഞ്ഞാടിന്റെ രക്തത്തിലാണ് നമ്മുടെ അങ്കികൾ അലക്കി വെളുപ്പിക്കേണ്ടത് എന്ന തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തു. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ അങ്കിയും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, മടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം എടുത്തു ഓരോ പടയാളിക്കും ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. രണ്ട് കാര്യങ്ങളാണ് അവന്റെ വസ്ത്രവും അങ്കിയും, രണ്ട് കാര്യങ്ങളാണ്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അങ്കി കീറിയില്ല എന്ന് പറയുന്നു, പക്ഷെ പകുത്തെടുത്തതായിട്ട് ഇവിടെ പറയുകയും ചെയ്യുന്നു. അത് വസ്ത്രമാണ് പകുത്തെടുത്തത്. 4 പങ്കായിട്ട് അവര് പങ്കാക്കി. അങ്കിയും എടുത്തു, അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. 22-ാം സങ്കീർത്തനം 18-ാം വാക്യമാണല്ലോ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ പറ്റി. ഇത് കൂടിയാഴ്ച ഇതിനിടയ്ക്ക് ആരോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഒന്നുകിൽ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് സംസാരിക്കാതെ ഇത് സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അങ്കി മേൽ തൊട്ട് അടിവരെ അത് തുന്നലില്ലാതെ ഇരുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ചീട്ടിടപ്പെട്ട അങ്കിയാണ്. അതിന്റെ 22-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് നമ്മളത് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം, നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം ഏതെന്റെ പ്രതീക്ഷയിൽ ആരംഭിച്ച ഒരു കുഞ്ഞാടിനെ കൊന്നവന്റെ തോൽ കൊണ്ട് അവന്റെ അങ്കി നമുക്ക്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, സിയോൻ പുത്രി നിന്റെ നഗ്നത മറച്ചിടുവാൻ നാഥൻ അങ്കികൾ ഓ ചീട്ടിട്ടെടുത്തു. എന്റെയും നിങ്ങളുടെയും നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ അങ്കി ചീട്ടിട്ടെടുത്തു. ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 1-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ പാരബിൾ ഓഫ് ഗ്രേറ്റ് ബാങ്ക്വെറ്റ്, വലിയ വിവാഹ വിരുന്നിലേക്കുള്ള ഒരു ക്ഷണം. അവൻ ശ്രേഷ്ഠമായവരെയൊക്കെ വിളിച്ചു, അവരാരും കല്യാണത്തിന് വരാതിരുന്നപ്പോഴേ വഴിത്തലയ്ക്കൽ ചെന്നു. മുടന്തരും കുരുടരും അംഗഹീനരുമായിരിക്കുന്നവരെല്ലാം വിളിച്ചു. എന്നിട്ട് ഈ പാകം പഠിക്കുമ്പം എന്നെ ചെറുപ്പകാലത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു, ഈ മനുഷ്യർ കുരുടരും അവിടുത്തെ അംഗഹീനരും ഒക്കെ ആണല്ലോ. എന്നിട്ട് അവിടെ കല്യാണത്തിന് കല്യാണ വിരലിനെ സംബന്ധിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു മനുഷ്യനെ ആ യജമാനം പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, നീ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല, പോയി ധരിച്ചുകൊണ്ട് വരാ. ചെറുപ്പത്തിൽ ഇത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല, ആ എന്നാ ഒരു യജമാനനാ, ഇവന് ഹോംലെസ് അല്ലേ, ഇവന് ഷെൽട്ടറും ഇല്ലാത്തവനല്ലേ, അവന് കല്യാണ വസ്ത്രം ഇല്ലെന്നും പറഞ്ഞ അവനെ അങ്ങനെ ഇറക്കി വിടാവുന്നു. പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഉള്ളവരെ നിനക്ക് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ടുണ്ട്. കാരണം നിനക്ക് സൗജന്യമായിട്ടൊരു വസ്ത്രം ലഭിച്ചിട്ടുണ്ട്. ഈ കല്യാണ വിരുന്നിലേക്ക് നിന്നെ വിളിച്ചപ്പോ തന്നെ സൗജന്യമായിട്ട് നിന്റെ കൈ തന്നേച്ച് പറഞ്ഞു. എന്നത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ തിരിച്ചറിയണം. കല്യാണത്തിന് നിന്നെ അംഗഹീനനോ കുരുടനോ മുടന്തനോ ആരും ആയിക്കൊള്ളട്ടെ, കാട്ടൊലിവായ നിന്നെ യഥാർത്ഥ ഒലിവിലേക്ക് ഒട്ടിച്ചു ചേർത്തു. നിനക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്, നിന്റെ അങ്കി സൂക്ഷിച്ചോണം. അത് തന്നേച്ചാ പറയുന്നത്, തന്നേച്ച അത് അതിന്റെയാണ് പൂർത്തീകരണം. നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്, ആ കുഞ്ഞാട് അറുക്കപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു പ്രകാശ വസ്ത്രം. അത് നമ്മുടെ നമ്മുടെ ജീവിത വിശുദ്ധിയ, അത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ കല്യാണ വസ്ത്രം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിത വിശുദ്ധി നഷ്ടപ്പെടുന്നു എന്നർത്ഥം. ആ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീ വിൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ദൈവം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് സഭാജീവിതത്തിലൂടെ കൗദാശിക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഇനിയും നിന്നെ കുരുടനും മുടന്തനും അംഗഹീനനുമായിട്ടല്ല, നീ കാന്തയാ, നീ മണവാട്ടിയ, നീ അവിടെ പോയിരുന്ന് വെറുതെ ചാപ്പാടടിക്കാനുള്ള ആളല്ല, നീ മണവാട്ടിയ, മണവാട്ടി സഭയ. എനിക്കും നിങ്ങൾക്കും ആ ശ്രേഷ്ഠമായ വിശുദ്ധി, അതാണ് ഹേവോറ ദിനങ്ങൾ സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഡേയ്സ് ഓഫ് ബ്രൈറ്റ്നസ്, വിശുദ്ധിയുടെ വെണ്ണയുടെ ദിനങ്ങൾ, അത് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. ദൈവാലയത്തിൽ പോകുമ്പോൾ വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ട് പോകണം, അത് ശീലിക്കണം. ദൈവാലയത്തിൽ പോകുമ്പോൾ പരിശുദ്ധ ഭാവാതിരമയുടെ കൽപ്പന ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഇത് തിരിച്ചറിയണം. എത്ര വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളതെന്ന് തിരിച്ചറിയണം. നമുക്ക് കഴിവതും വെണ്ണയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്, കാരണം അവന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച് ആ വെണ്മയുള്ള വസ്ത്രങ്ങളായിട്ട് അത് മാറ്റുകയാണ്. നമുക്ക് ഓശാനയ്ക്ക് പോകുമ്പോൾ പച്ച, ഉയർപ്പിന് പോകുമ്പോൾ ചുമലയൊക്കെ നമ്മുടെ ട്രെൻഡ്, അങ്ങനെയല്ല. നമുക്ക് ഈ യേശു ക്രിസ്തു വെണ്മയും ചുമപ്പും ഒക്കെ അണിഞ്ഞ് നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെണ്മയുടെ പ്രകാശത്തിന്റെ വസ്ത്രമാണ്, അതാണ് നമ്മുടെ ഗാർമെന്റ് എന്ന് പറയുന്നത്. അത് സൂക്ഷിച്ച് ഭംഗിയായിട്ട് മുൻപിലേക്ക് പോകുവാനുള്ള ആത്മീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഈ വലിയ കല്യാണ സദ്യയിൽ ചെന്നപ്പോ കല്യാണ വസ്ത്രമില്ലാതെ ഇരുന്നവൻ പുറത്തുപോയി എന്ന് പറയും. അവിടെ ദാക്ഷിണ്യം ഒന്നുമില്ല, ഇനി അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കേണ്ടത്. പാപം, നീതി, ന്യായവിധി ബോധം, ഇനി ന്യായവിധിയുടെ ദിവസമാണ്. ഇനിയും കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിൽ കടക്കുകയില്ല. അത് കഴിഞ്ഞു പോയി. അത് നമുക്ക് വേണ്ടി തെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ എല്ലാം നിവർത്തിക്കപ്പെട്ടു, എവറിങ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടതാ. എനിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി ആത്മീയ ജീവിതം ഭംഗിയായിട്ട് നയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മഹാകഷ്ടത്തിലൂടെ നമ്മുടെ നിലയെങ്കിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് വീണ്ടെടുത്ത് വെണ്മയോടുകൂടി കാന്തയുടെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി മണവാട്ടി സഭയായി ചേർന്ന് അവനോടൊപ്പം മണവറയിൽ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ഇവിടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വാക്യത്തെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനമാണ് പ്രിയപ്പെട്ട അച്ഛന് നിർവഹിച്ചത്. വാസ്തു വളരെ ശരിക്കും എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അങ്കിയെ പറ്റിയുള്ള അച്ഛന്റെ ഒരു വിശദാംശ ഈ ക്ലാസ്. ഞാൻ ഒരിക്കലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അച്ഛനത് പുള്ളിയെടുത്തപ്പോൾ. വാസ്തവത്തിൽ ഈ അങ്കി എന്നുള്ളത് ക്രൈസ്തവ പാരമ്പര്യത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഒരു അങ്കിയെ പറ്റി പറയുന്നുണ്ട്. അത് ഏത് അങ്കി ധരിക്കണം എന്നുള്ളതിനെ പറ്റി പുരോഹിതൻ ആ കർമ്മം ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ അച്ഛൻ പറയുകയുണ്ടായി, ഈ യൗസേഫിനോട് സഹോദരന്മാർക്കുണ്ടായ ഏറ്റവും വലിയ വിരോധവും ഈ അങ്കിയുമായിട്ട് ബന്ധപ്പെട്ട ഈ അപ്പൻ കൊടുത്ത ഈ അങ്കിയുടെ പ്രത്യേകത പറയുന്നത് കയ്യിറക്കമുള്ള അങ്കി എന്നാണ് പറയുന്നത്. കയ്യിറക്കമുള്ള അങ്കി ഇതൊരു അധികാരത്തിന്റെ അടയാളം. ബാക്കിയെല്ലാ മക്കൾക്കും 11 പിള്ളേർക്ക് ഈ തുണിയൊക്കെ കൊടുത്തു തന്നെ വളർത്തിയത്, പക്ഷേ ഈ യൗസേഫിന് കൊടുത്ത് പ്രത്യേക വസ്ത്രമാണ്. അത് വാസ്തവത്തിൽ ഒരു പക്ഷേ ഈ അപ്പനെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ കൂടെ ഇല്യൂഷൻ ആയിരിക്കും. അത് ഒരു ഇല്യൂഷനായിട്ട് തോന്നി. ഈ മകനെ പറ്റിയുള്ളൊരു ഇവൻ ആരാകും അല്ലെങ്കിൽ എന്താകും എന്നുള്ളതിനെ പറ്റി ഇല്യൂഷൻ മനസ്സിലുണ്ടായത് കൊണ്ടായിരിക്കാം അവര് മാത്രം ഇത് കൊടുത്തത്. അതുകൊണ്ടാണ് അത് രാജത്തിന്റെ അധികാരമായിട്ടാണ് ശരിക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിലത് കാണുന്നത്. കാരണം ഈ അവസ്ഥ രാജാവുകയും ചെയ്തു. പിന്നീട് അച്ഛൻ പറഞ്ഞ പോലെ ശൗമേലിന്റെ വേറെ എങ്കിലും ആരും അത് കാണുന്നില്ല, ശൗമേലിൽ അവനെ കാണുന്നത്. ശൗമേലിനും ഇതുതന്നെയാണ്, അമ്മ ചെറുപ്പത്തിലെ തുന്നി കൊടുത്ത ഒരു പ്രത്യേക വസ്ത്രമാണ്. അതൊരു പൗരോഹിത്യത്തിന്റെയും പ്രവാചകത്വത്തിന്റെ അധികാരമാണ്. അപ്പൊ ഈ പൗരോഹിത്യത്തിന്റെയും പ്രവാചകത്തിന്റെ അധികാരം തന്നെയാണ് ക്രിസ്തു ഈ അങ്കി ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ഒരു ക്ലാസ് പറയുന്നത്, ഈ കർത്താവ് മൂന്ന് വസ്ത്രം, ഒന്ന് തന്റെ ശരീരത്തുണ്ടായിരുന്ന വസ്ത്രം, പിന്നെ അവര് ധരിപ്പിച്ച ഒരു ചുവപ്പ് വസ്ത്രമുണ്ട്. അതവര് അതാണെങ്കിൽ ഈ കീറി കളഞ്ഞെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരെ കളയാണ്ടിരിക്കും. പക്ഷെ ഈ അങ്കി അതൊരു ചീട്ടെടുത്തു എന്ന് പറയുന്ന കാര്യം ഈ അങ്കി ഊരിയതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഈ അങ്കി എപ്പോഴും ഇട്ടതിനെ പറ്റിയോ പറയുന്നില്ല. അപ്പൊ ഞാൻ വായിച്ച ഒരു പുസ്തകത്തില് ഈ അങ്കി ധരിച്ചത് എപ്പോഴാണ് എന്നുള്ളത് ഒരു പണ്ഡിതൻ എഴുതിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്, തന്റെ ജീവിതത്തിൽ, അതായത് പസഹ ആഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന താൻ അനുഷ്ഠിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം. ഒരു പുരോഹിതൻ പഴയ നിമിത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ആ പ്രത്യേക വസ്ത്രം ധരിക്കണം എന്നുള്ള ചിന്ത ക്രിസ്തുവിന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കർമ്മം നിർവഹിക്കുമ്പോൾ ഈ അങ്കി അന്നേരം ധരിച്ചതായിരിക്കാം എന്ന ഒരു വിശദാംശം കേൾക്കാനിടയായിട്ടുണ്ട്. ഒരു പക്ഷെ അത് ഈ പഴയ നിമിത്തം ഉണ്ടായതുപോലെ അടക്കത്തും തൊപ്പിയൊന്നും വെച്ചുണ്ടായിട്ടല്ല, പക്ഷെങ്കിൽ തന്നെയും ഒരു നേർത്ത ഈ പറയുന്ന പ്രാധാന്യം അറിയിക്കുന്ന ഒരു അങ്കി ഒരു പക്ഷെ ആ ഒരു വിശുദ്ധ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ധരിച്ചിരുന്നതായിരിക്കാം. പിന്നീട് കെദ്രോൻ തോട്ടത്തിലേക്ക്, പിന്നെ അവിടുന്ന് തന്റെ രണ്ടാമത്തെ ബലി കാൽവറി മലയിലേക്ക് പോകുന്നതായതുകൊണ്ടായിരിക്കാം അതടക്കെ ഊരാതെ അവസാനം അവരൂരി അത് കീറാതെ അതിന്റെ ബഹുമാനത്തോടെ ചീട്ടെടുക്കുവാൻ തക്കവണ്ണമുള്ളു. അപ്പൊ ആ ഒരു അങ്കിക്ക് അവരെ സംബന്ധത്തോളം വളരെ വാല്യുണ്ട്, യഹൂദന്മാരെ സംബന്ധത്തോളം. അതുകൊണ്ടാണ് ആ ഒരു അങ്കി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട, അതായത് ഒരു പുരോഹിതൻ വിശുദ്ധ ശുശ്രൂഷ നടത്തുമ്പോൾ ആ വിശുദ്ധ അങ്കി ധരിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ള പഴയ നിയമത്തിലെ ദൈവനിബന്ധന കൽപ്പിച്ച ആ പ്രാധാന്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ക്രിസ്തുവും ആ ഒരു അങ്കി ധരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്തതായിരിക്കാം എന്നുള്ളൊരു ചിന്ത പണ്ഡിതന്മാരുടെ ഉണ്ടാവുകയും അപ്പൊ ആ ഒരു വിശുദ്ധ ബലിയുടെ പ്രാധാന്യം അതിൽ കൂടി, ആ വസ്ത്രധാരണത്തിൽ കൂടി പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കാണിക്കാനായിട്ട് ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് എനിക്ക് വായിക്കാൻ തക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണെങ്കിലും അച്ഛൻ ഈ ഒരു വിഷയം എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി അതിനെ നമ്മളിലൊക്കെ അണിയപ്പെട്ട വിശുദ്ധ വസ്ത്രം അതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് അച്ഛന് അത് പറഞ്ഞത്. എന്നാലും നമ്മുടെ ജീവിതത്തിലും ആ ഒരു പരിശുദ്ധ വസ്ത്രത്തെ പറ്റി കൂടുതൽ ബോധ്യമുണ്ടാവുകയും ആ വസ്ത്രത്തിന്റെ നേർമ അല്ലെങ്കിൽ നൈർമല്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതത്തെയൊക്കെ കൂടുതൽ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു വന്ന് വീണ്ടും നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരാധനാ ഗീതങ്ങളിലെ പന്ത്രണ്ട് ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കും. കർത്താവെ കറിയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ പത്താമത്തെ കർത്താവ് ഉന്നത ഭാവം എന്നുള്ള ആ ഒരു നാല് ലൈനെ പാടിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയെ പ്രവേശിക്കും.
കർത്താവേ ഉന്നത ഭാവം തന്നെ നിഗളമേണ്ടുന്ന നൽകണമേ ഉന്നത സിംഹാസനമല്ല നിസ്സാരമതം നോർക്കുന്ന അധികാര
പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് നമ്മൾ വായിക്കുന്നത് നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള ഡാനിയൽ എന്ന് പറഞ്ഞ മകനെ, അതുപോലെ രൂബേൻ, ആലിൻ ജോസഫ്, ജോയി, വിൻസ് ഉമ്മൻ, രൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ അരുൺ, മോളി, മോളി അസ്ഥിരം നമ്മൾ ഓർക്കാറുണ്ട്. മോളിക്ക് ഒരുപാട് സൗഖ്യമായി എന്നറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം ക്യാൻസറിന്റെ രോഗം ഒരുപാട് സൗഖ്യം പ്രാപിച്ചെന്നറിയാൻ ഇടയായി. അതുപോലെ തന്നെ നമ്മൾ സാറ, ഹാന എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ ഓർത്തു. ഹാന അകം പ്രയാസത്തിലാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. നിങ്ങളുടെ പാർട്ട്ണറിലെ വീട് പുറത്ത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് കുഞ്ഞ് പോകുന്നത്. എന്റെ ഹാർട്ട് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസമാണ്. 4 സർജറി കഴിഞ്ഞ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ്. നിങ്ങളുടെ പാർട്ട്ണർ കാണാനായി പ്രത്യേകം ഓർക്കുക. അതുപോലെ കുഞ്ഞു കുഞ്ഞമ്മ ക്യാൻസർ ആയിട്ട് ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, എ സക്കറിയ, ചോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രു, ഫിലിപ്രംബാസിനെ ഓർക്കാം, ജൊഹാന, ലീലാമ കുഞ്ഞച്ചൻ, സിമി ഷാജു, സോജൻ, എയ്ഡൻ. എയ്ഡന്റെ സർജറി ലാസ്റ്റ് ഫ്രൈഡേയിലായിരുന്നു. എയ്ഡന്റെ സൗഖ്യം പ്രാപിച്ചു വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. രാജു എബ്രഹാം, ജേക്കബ് ഉറക്കി, അതുപോലെ കുര്യൻ ചെറിയ മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനിത്യമായി ഇപ്പോഴും സ്നേഹിച്ച് ഞങ്ങൾ നടത്തുന്ന കാരുണ്യവാനായ ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് സന്നിധിയിൽ വരുവാൻ തക്കോണം ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ദൈവമേ, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കാളികളായിരുന്നപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ പരിപൂർണ്ണമായി തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് കുറെ കൂടെ ആഴമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആന്തരിക കണ്ണുകളിൽ കൂടി അങ്ങയെ കാണത്തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഒരുപാട് തിന്മ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ്. അന്ന് തിന്മയെ പരാജയപ്പെടുത്തി ജയിച്ചതുപോലെ ഞങ്ങളെയും ജയിക്കാൻ പഠിപ്പിക്കണമേ. കഷ്ടതയുടെ മധ്യത്തിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും മറ്റ് സുഖലോലുകളുടെ മധ്യത്തിലും അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ ഈ ലോകം ശക്തമായി ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു കിടക്കുന്ന അങ്ങയെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബാക്കിയമായ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്ന് തിരുവചന ധ്യാനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ നഷ്ടപ്പെട്ടു പോയ പ്രകാശവസ്ത്രം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ആ പ്രകാശവസ്ത്രം കൂടുതൽ ചൈതന്യമായി തീരുവാൻ തക്കവണ്ണം, കൂടുതൽ അത് നൈർമല്യമുള്ളതായി തീരുവാൻ തക്കവണ്ണം അങ്ങയോടുള്ള ബന്ധത്തിൽ ആരാധനയിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ താൽക്കാലിക ജീവിതം അങ്ങ് എന്താഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ നന്മ നശിക്കുവാൻ തക്കൊണ്ടിടയാകുന്ന ഈ കാലഘട്ടത്തിൽ നന്മയോട് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന തിരിച്ചറിവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും കഴിവും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ യുവതികളും ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രലോഭനങ്ങൾ അവർക്ക് മുമ്പിലുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന, അവരുടെ സ്വഭാവം വളരെ മോശമാകാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങൾ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ നന്മയുടെ പാതയിൽ നയിക്കാൻ തക്കവണ്ണം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങളെ കണ്ടെത്തുവാനും കുടുംബം ദൈവം തന്ന പരദേശിയാണെന്നുള്ള ബോധ്യത്തോടെ സമചിത്തതയോട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് താഴ്മയിലും ഇനി എളിമയിലും കുടുംബത്തെ ജീവിതം നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധിക്കത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടുമായിട്ടുള്ള കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം പേരുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. ഞങ്ങൾ ഓർക്കാതെ മനസ്സിൽ അനേകം പേരുടെ പേരുകളുണ്ട്. ഞങ്ങൾ അറിയാതെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ക്യാൻസർ പോലെ അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള ഭീകരമായ വേദനയിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. വൈദ്യന്മാരുപേക്ഷിച്ച് ഔഷധങ്ങളൊക്കെ ബലമില്ലാതെ നിൽക്കുന്ന അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ദൃഷ്ടികളെ പതിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം കേൾക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ, അവരുടെ കാതുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം ഒരു ശാപമല്ല, അതിനേക്കാൾ ഉപരി ദൈവസ്നേഹത്തിന്റെ മർമ്മം തിരിച്ചറിയാനുള്ള സാധ്യതയാണെന്നുള്ള ആ ഒരു ആഴമായ ബോധം രോഗത്തെ നന്മയായിട്ട് കാണത്തക്കവണ്ണമുള്ള ഒരു ചിന്തയിലേക്ക് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രത മൂലം വേദന അനുഭവിക്കുന്നവരെ അവർ തലോടണമേ. വേദന അറിയാതെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണം നീ അവരെ ഇടയാക്കി തീർക്കണമേ. അവർക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളൊക്കെ ഫലപ്രദമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രോഗം ഒരു ദുരാശയിലേക്ക് വീഴാതെ രോഗം ഒരു പ്രത്യാശയുടെ സാന്നിധ്യമായി തിരിച്ചറിയുവാൻ എന്റെ മക്കളെയൊക്കെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ മധ്യത്തിൽ ഓരോ നിമിഷവും ദൈവസാന്നിധ്യത്തിന്റെ നല്ല അനുഭവം അവർ തിരിച്ചറിവോടുകൂടി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. വിവാഹത്തിനോടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ ഇരുത്താൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുവേനി ഓർക്കുന്നു. എല്ലാ തിരുവേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തെ നയിക്കുന്ന തിരുവേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ആത്മീയ കൂട്ടായ്മയെ ഒരു മാതൃകയും ഇളക്കൂട്ടായ്മയായിട്ട് രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപ ഈ സഭയോടും ഈ വൈദികരോടും ജനങ്ങളോടും വിശ്വാസികളോടും ഉണ്ടായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടില് പനി മൂലം മരണപ്പെടുന്ന അനേകം ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ സാമൂഹിക പ്രയാസങ്ങളൊക്കെ നീങ്ങുവാന്നൊക്കെ ദൈവമേ നിങ്ങൾ സഹായിക്കണമേ. ഇതുപോലെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ചിന്ത അങ്ങയിലേക്ക് നയിക്കപ്പെടുവാനും ജീവിതത്തെ കുറെ കൂടെ മൂല്യമായി വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണമുള്ളൊരു ബോധങ്ങളിലേക്ക് അവരെത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നിർത്തുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ അടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളെല്ലാം വീണ്ടും തിരുവ സമർപ്പിക്കുന്നു. ഓരോ ബുധനാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ വിചാരങ്ങളും കുറെ കൂടെയൊക്കെ നന്മയുള്ളതും വിശുദ്ധിയുള്ളതും ആയി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ ദേഹത്തെ ദേഹിയെ ഒക്കെ ഒരുപോലെ നന്മയിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കൂട്ടായ്മ മൂലം ഇടയാക്കി തീർക്കണമേ. ഇത് സംബന്ധിക്കുന്ന അനേകർക്ക് ആശ്വാസവും നന്മയും മാനസിക ഉല്ലാസവും ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇതിനുവേണ്ടി അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണമേ. എവിടെയെങ്കിലും പിഴവുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളുടെ സകലെ വാങ്ങിപ്പോർക്കും സ്വർഗീയമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇതിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടുകൂടിയും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഇതുവരെയും ചാരിമാരിങ്ങി എല്ലാവരോടും ഇപ്പോഴെപ്പോഴും
ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പി സി ഓറച്ചനുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എന്റെ സാന്നിധ്യമൊക്കെ എപ്പോഴും ഈ ശുശ്രൂഷയിലുണ്ട്, തുടർന്നുണ്ടാകുമെന്ന് അറിയാം എങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. വന്യമാമനച്ചൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇത് പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലെ പ്രാർത്ഥന വീണ്ടും സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ വ്യക്തി ജീവിതത്തിനൊക്കെ അല്ലെ ആന്തരിക ജീവിതത്തിനും കുടുംബജീവിതത്തിനൊക്കെ നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജിനെ ഓർക്കുന്നു, ബൈബിൾ വായിച്ച മോഹന്നങ്ങളെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവം സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.